പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യ മുതലേക്കും തന്നെയാണ്. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായുര പരിശുദ്ധൻ 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 ഊരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നിന് വരുവാനിരിക്കുന്നതിനുമായി മുൻപാട്ടുപെട്ടവനാകുന്ന ഊരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സംസ്കാരങ്ങളും ശുശ്രൂഷങ്ങളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ പ്രവേശ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിങ്ങളുടെ നാലാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് വിഷമിച്ചു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനെ ഓർത്ത് മറിയമ്മേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും ദൈവ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ദൈവമായ കർത്താവ്, പകല സമയത്തെ അധ്വാനങ്ങളും ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകളും ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ശാന്തമായ തിരുസന്നതികളായിവാൻ നിത്യസ്തുതികളും പുകച്ചായ സ്തോത്രം തർപ്പിക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചാൽ സ്തുതിക്കുന്ന ദേവനമ്പുരാനെ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെ അവിടുന്ന് വാഴ്ത്തണമേ. ചെറുതും വലുതുമായി ഞങ്ങൾ തെരുവുമ്പാകെ അടുത്തു വരുവാൻ തക്കോണം നൽകുന്നതായ ശ്രമങ്ങളെയൊക്കെയും കർത്താവ്യം അവിടുന്ന് കടാക്ഷിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ സമൂഹത്തിനും ഞങ്ങളുടെ സഭയ്ക്കും 30, 60, 100 മേനിയായി അവിടുന്ന് അത് അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് നൽകുമാറാകണമേ. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും നിരന്തരം ഭാഗം സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ടും കർത്താവ് ജീവിത സാഹചര്യങ്ങളിൽ ഇതുവരെ കണ്ടുപോട്ടിട്ടില്ലാത്തവണ്ണം വളരെ പ്രയാസമേറിയ സമയങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് ദേവനമ്പുരാനെ അവിടുത്തെ ആശ്വാസപ്രദനായ പരിശുദ്ധ രൂഹായ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കുമാറാകണമേ. പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അവയില്ലാതാക്കുന്നതിനേക്കാൾ ഉപരിയായി അവയെ തരണം ചെയ്യുവാൻ തക്കവണ്ണം മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവർ നേടിയാക്കുമാറാകണമേ. ദേവനമ്പുരാനെ, ലോകം എങ്ങുമ്പോൾ ഞങ്ങളെല്ലാ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും പ്രയാസപ്പെടുന്ന എല്ലാവരും തിരുവിഭാഗം സമർപ്പിക്കുന്നു. എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അവിടുന്ന് അവിടുത്തെ ആശ്വാസപ്രദനായ പരിശുദ്ധ രൂഹായുടെ സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിക്കുവാനാകണമേ. ഇന്നത്തെ ക്ലാസിനോകത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവെയും അവിടുത്തെ തിരുവചനങ്ങളെയും പരിശുദ്ധ സഭയുടെ മർദ്ദങ്ങളെയും ഗ്രഹിക്കുവാൻ തക്കവും ഞങ്ങളുടെയൊക്കെയും ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും അവിടുന്ന് തുറക്കുമാറാകണം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുവിഭാഗം സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിയോടുകൂടി അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതിന്റെ പരിശുദ്ധ രൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ക്ലാസ് തുടങ്ങാമോ
നമുക്ക്?
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവാഹം അല്ലെങ്കിൽ വിശുദ്ധ വിവാഹ കൂദാശ എന്ന നമ്മളുടെ പ്രധാന ടോപ്പിക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതോടൊപ്പം തന്നെ വിശുദ്ധ ഗുവാ കൂദാശയിലെ മോതിരം വാഴവിനെ കുറിച്ചുള്ള ശുശ്രൂഷയെ കുറിച്ചുള്ള ചില വിശദീകരണങ്ങളുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. ഇന്ന് ഞാൻ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച ഒരു പെൻഡിംഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ വിവാഹ കൂദാശയുടെ മോതിരം വാഴവിന്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന കുക്കിലിയാണ് അത്. ഇതിന്റെ റഫറൻസ് ഞാൻ പെട്ടെന്ന് റിമോട്ട് ചെയ്ത് വെച്ചത് കണ്ടില്ല, അതുകൊണ്ട് അത് ഞാൻ അടുത്ത ആഴ്ച പറയാം എന്ന് പറഞ്ഞിരുന്നു. 45-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് പ്രത്യേകമായിട്ടും ആ ദിവസത്തെ ആ ശുശ്രൂഷയുടെ കുക്കിലി വന്ന് ഉപയോഗിക്കുന്നത്. നൽകുക നന്മൊഴി മാനസമേ എന്ന് തുടങ്ങുന്ന ഭാഗം വരുന്നത് 45-ാം സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഇതിൽ തന്നെ ആണ് നമ്മുടെ 1-ാമത്തെ കുക്കിലിയും, ദൈവമാതാവിനെ അനുസ്മരിക്കുന്ന 1-ാമത്തെ കുക്കിലിയും ഈ സങ്കീർത്തനത്തിന് തന്നെയാണ് അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അത് നിങ്ങളെ സമയം കിട്ടുന്നതനുസരിച്ച് വായിച്ചു നോക്കിയാൽ മതി. 45-ാം സങ്കീർത്തനത്തിൽ രാജാവും രാജ്ഞിയും രാജകുമാരി അങ്ങനെയൊക്കെ പറയുന്ന അവനെ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ്. ഒരു ഒരു റോയൽ പിക്ചർ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഒരു സങ്കീർത്തന ഭാഗമാണെന്ന് മാത്രം ഞാൻ ഉറപ്പിക്കുക. നമുക്കിന്ന് പ്രത്യേകമായിട്ട് നേരെ കിരീടമ്പാഴുവിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. കിരീടമ്പാഴുവാണ് വിശുദ്ധ വിവാഹ കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ ദ വെരി എസൻഷ്യൽ പാർട്ട് ഓഫ് ദ ഹോളി മാട്രിമോണി സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വിശുദ്ധ വിവാഹ കൂദാശ എന്ന് പറഞ്ഞാൽ കിരീടമ്പാഴുവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു ദ ബ്ലെസ്സിംഗ് ഓഫ് ദ റിംഗ് ഈസ് എ കംപ്ലീഷൻ ഓഫ് ദ ബിട്രോത്ത്. നമ്മുടെ വീട്ടുകാർ തമ്മിൽ ചില ധാരണകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കോൺട്രാക്റ്റും അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനെ നമ്മളൊരു കൗദാശികമായി ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് മോതിരം വാഴുവെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ വിവാഹ നിശ്ചയം പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ യഥാർത്ഥമായ വിവാഹത്തിന്റെ ശുശ്രൂഷ പരിശുദ്ധ സഭയുടെ നടപടിച്ചട്ടം അനുസരിച്ച് നടത്തുന്ന ശുശ്രൂഷയാണ് വിവാഹത്തിന്റെ കിരീടമ്പാഴ്വ ശുശ്രൂഷ. കിരീടമ്പാഴ്വ ശുശ്രൂഷയിൽ നമുക്കറിയാം നമ്മൾ വിവാഹ കൂദാശയിൽ ക്രൗൺ ഉപയോഗിക്കാറില്ല എന്ന് നമുക്കറിയാം. ബ്രൈഡിന് ക്രൗൺ ഉപയോഗിക്കാറില്ല എന്ന് നമുക്കറിയാം. ഇനി അഥവാ ആർക്കെങ്കിലും നിർബന്ധപൂർവ്വം ക്രൗണും വെയിലും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കിരീടമ്പാഴ്വ ശുശ്രൂഷയിൽ ഉറപ്പായിട്ടും ക്രൗൺ ഉപയോഗിക്കും, ക്രൗണോ വെയിലോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കീഴ്വഴക്കം. അതുകൊണ്ട് വിവാഹത്തിന്റെ 2-ാം ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ക്രൗണ് ഉണ്ടെങ്കിൽ അതും, വെയിലുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ കയ്യിൽ ബൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റി വെച്ചതിന് ശേഷം, കാരണം കൈകൾ പരസ്പരം ജോയിനിങ് ഓഫ് ദ ഹാൻഡ്സ് ഉള്ളതുകൊണ്ട് കൈയും അതുപോലെ തലയും ഫ്രീ ആക്കി ഇടുന്ന ഒരു ഒരു പതിവാണ് നമുക്കുള്ളത്. ആദ്യത്തെ ശുശ്രൂഷയിൽ വെയിൽ ഉപയോഗിക്കാത്ത ആളുകൾ കല്യാണ സാരി തന്നെ വെയിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. പിന്നെ 2-ാമത്തെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ അതും മാറ്റിയതിന് ശേഷമാണ് വെറും ശിരസോടു കൂടിയാണ് നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. രണ്ട് രീതിയിൽ പ്രാർത്ഥനകൾ, അതായത് മോതിരം വാഴവിലായാലും കിരീടം വാഴവിലായാലും ദേർ ഇസ് ടു കൈൻഡ്സ് ഓഫ് പ്ലേയേഴ്സ്. അതിന് അച്ഛന്മാരിലേക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില പ്രാർത്ഥനകൾ അച്ഛന്മാര് കിഴക്കോട്ട് തിരിഞ്ഞ് നടത്താറുണ്ട്, ചില പ്രാർത്ഥനകൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നടത്താറുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനകൾ, ദ പ്ലേയേഴ്സ് ദ സെലിബ്രന്റ്സ് ഡൂയിങ് ഈസ്റ്റ് ടുവേർഡ്സ് റെപ്രസെന്റ് ദ റിക്വസ്റ്റിംഗ് റിസീവിംഗ് ദ ബ്ലെസ്സിംഗ്സ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളെ യാചിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളാണ് കിഴക്കോട്ട് തിരിഞ്ഞ് നടത്താറുള്ളത്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ചെയ്യുന്ന പ്രാർത്ഥനകളുടെയും പാട്ടുകളുടെയും അർത്ഥം ഗിവിംഗ്
ഹലോ അച്ഛൻ, ലൈൻ ഡിസ്കണക്ട് ആയി പോയി അച്ഛൻ. റീജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് നിമിഷം ഒന്ന് എടുക്കും. അച്ഛൻ ലൈൻ കട്ടായി പോയി. എല്ലാരും
എന്ത് സംഭവിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ.
ആ അച്ഛൻ ഡിസ്കണക്ട് ആയി പോയി അച്ഛ, ഇപ്പൊ കേക്കാ അച്ഛ.
ഞാൻ പിന്നെ ഒന്നുകൂടെ ജോയിൻ ചെയ്തു.
ഓക്കെ,
ഞാൻ എവിടെ വരെയാണ്? ഓക്കെ, രണ്ട് ടു കൈൻഡ്സ് ഓഫ് പ്രയേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പ്രയർ എന്ന് പറഞ്ഞത്, ദ ഫസ്റ്റ് പ്രയർ ദ സെലിബ്രൻസ് ഡൂയിങ് ഈസ്റ്റ് വേർഡ്സ് ഈസ് ദ റിക്വസ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ദ ബ്ലെസിംഗ്സ് ഫ്രം ഗോഡ് ആൻഡ് ദ പ്രയേഴ്സ് ഡൂയിങ് ടുവേർഡ്സ് വെസ്റ്റ് ഈസ് ദ സിംബലൈസേഷൻ ഓഫ് ഗിവിംഗ് ദോസ് ബ്ലെസിംഗ്സ് ദ റിസീവ്ഡ് ഫ്രം ഗാഡ് ടു ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആൻഡ് ഓൾസോ ടു ദ മൾട്ടിറ്റ്യൂഡ് ദ ക്രൗഡ് ദ കോൺഗ്രിഗേഷൻ. വരന്റും വധുവിനും മാത്രമല്ല കടന്നു വന്നിരിക്കുന്ന സമൂഹത്തിനും ഇതുവനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഒരു ഫെലോഷിപ്പിന്റെ ഭാഗമാണ്. കല്യാണം എന്ന് പറയുന്നത് രണ്ടു പേര് തമ്മിൽ നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷയായിട്ട് വിവാഹ ശുശ്രൂഷ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ പാട്ടിൽ നമ്മൾ പാടുന്നതും ഓരോരുത്തരെ ആദിമനീതിജ്ഞരായ ദ ഏൻഷ്യന്റ് വൈറ്റിയസ് ഫാദർ ലൈക്ക് ആദം, ഏബ്രഹാം, ഐസക്, ജേക്കബ് ആൻഡ് ജോസഫ്, ആദാമിനെ, അബ്രഹാമിനെയും, ഇസ്ഹാക്കിനെയും, യാക്കോബിനെയും, ജോസഫിനെയും അനുഗ്രഹിച്ചവനായ ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇവരുടെയൊക്കെ ഈ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ ഒരു എക്സ്ട്രീം ജോയ് ആണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളോടൊപ്പം അവർക്ക് കിട്ടിയത്. ഹാഗാറിനോടൊപ്പം മകൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും അതൊരു ഒരു വാഗ്ദത്ത പുത്രനായിരുന്നു. ദാറ്റ് വാസ് നോട്ട് എ സൺ ഓഫ് പ്രോമിസ്. അതിനുശേഷം ഒരു വാഗ്ദത്ത സന്താനം ഉണ്ടാകുന്നത് സാറായിലൂടെ ആയതുകൊണ്ടാണ് സാറായി സന്തോഷിച്ചു. അതുപോലെ ഓരോരുത്തരുടെ കാര്യത്തിലും യാക്കോബിന് മറ്റു ഭാര്യമാരുണ്ടായിരുന്നുവെങ്കിലും റാഹേലുമായിട്ടുള്ള ബന്ധത്തിലാണ് യാക്കോബ് ആഗ്രഹിച്ചതും അതുപോലെ ദൈവം അനുഗ്രഹിച്ചതും യാക്കോബ് റാഹേലുമായിട്ടുള്ള ബന്ധത്തെയാണ്. അതുപോലെ ഓരോ കാര്യങ്ങൾ അവരെ അവർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊന്നും ദോസ് വേർ നോട്ട് ദയർ ഓൺ സെലക്ഷൻ, ഇതൊന്നും അവർ സെലക്ട് ചെയ്ത കാര്യമല്ല. എവറിത്തിങ് വാസ് ദ കോൾ ഓഫ് ഗോഡ്. എല്ലാം ഒരു ഡിവൈൻ പ്ലാനിന്റെ ഭാഗമായിട്ട് ദൈവം തമ്മിൽ നടത്തിയ ഒരു കോളായിരുന്നു. അതുകൊണ്ടാണ് ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് പാടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇതൊന്നും മനുഷ്യരുടെ ഒരു സെലക്ഷൻ അല്ല എന്നറിയിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മളുടെ വിവാഹവും ഇനി അഥവാ കണ്ടുമുട്ടലുകളൊക്കെ നടക്കാറുണ്ടെങ്കിലും അതുപോലെ നമ്മൾ തമ്മിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും, അങ്ങനെ മനുഷ്യർ തമ്മിൽ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് നടത്താറുണ്ടെങ്കിൽ പോലും ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഡിവൈൻ കോർ ആണ്, ഫാമിലി ലൈഫിലേക്ക് അല്ലെങ്കിൽ മാരേജിലേക്കുള്ളത് ഒരു ഡിവൈൻ കോൾ ആണ് എന്നറിയിക്കാൻ വേണ്ടി കൂടിയാണ് ആ ഗാനം അവിടെ നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പരാമർശിച്ചിരിക്കുന്ന ഒരേ പേര് മാത്രമേ ഉള്ളൂ, ഒരാളുടെ കൂടെ മറ്റ് ഓപ്പോസിറ്റ് വരുന്ന ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രണ്ടാമതൊരു പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ഒരു സാധ്യത പോലും നമ്മുടെ സഭയിൽ ഇല്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും അതാണ്. ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നതും ദൈവം തമ്പുരാൻ നടത്തിയിരിക്കുന്ന ഡിവൈൻ പ്ലാനും ദൈവം തമ്പുരാന്റെ കോളിംഗും എല്ലാം ഫോർ എ സിംഗിൾ പാർട്ട്ണർ ആണ്. അതുകൊണ്ട് ആണ് അവർക്കുള്ള എക്സ്ട്രീം ജോയ് ആയാലും അവരുടെ പ്രോസ്പെരിറ്റി ആയാലും എല്ലാം നടന്നിരിക്കുന്നത് ഈ ഒറ്റ പാർട്ട്ണറിന്റെ പേരിലാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അത് ചിലപ്പോൾ ഒരുപാട് കാലഘട്ടങ്ങളൊക്കെ കഴിയുന്നു, അബ്രഹാമിന്റെ കാലത്തിലായിരുന്നു, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് സാറായിൽ ദൈവം തമ്പുരാൻ പ്രീതിപ്പെടുന്നതും അവർക്ക് മക്കൾ നൽകുന്നതൊക്കെ നമുക്കറിയാം. ഞാൻ ഒരുപാട് വേദഭാഗത്തിലേക്ക് കടക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന അഭാവങ്ങളായതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വിവാഹ കൂതാശി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു, എങ്കിലും വ്യക്തമായിട്ട് കിരീടമായതിന്റെ ശുശ്രൂഷയിലെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്. അത് മലയാളത്തിൽ ഇങ്ങനെയാണ്: ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെ മുൻപിലും കർത്താവിന്റെ സ്ലീബായുടെ മുൻപിലും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനസമൂഹത്തിന്റെ മുൻപാകെയാണ് നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അതായത് വരനും വധുവും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ എല്ലാവരും ചിലപ്പോഴൊക്കെ മറന്നു പോകുന്ന കാര്യം, എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം, എന്റെ ഹാർഡ് വർക്ക്, എന്റെ പ്രിപ്പറേഷൻസ്, എന്റെ പ്ലാനിങ് അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ പ്ലാനിങ് ഒക്കെ അനുസരിച്ച് ഇവിടം വരെ ഈ ദിവസം രാവിലെ വരെ നടത്തിയ കഷ്ടപ്പാട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കല്യാണം നടത്തുന്നതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ കടന്നു വന്നതിന്റെ കാരണം ഈ ഒരു കുറച്ച് സമയം മാക്സിമം നമ്മൾ ആ ഒരു പ്രിവിലേജ് സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഒരേ ഒരു ദിവസത്തെ രാജകുമാരനും രാജകുമാരിയുമായി തീരാൻ തക്കോ എന്നുള്ള ഒരു പ്രിവിലേജ് സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ആരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നു എന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്, നമ്മളുടെ അപ്പിയറൻസിനെ കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ നമ്മളുടെ ഒരു ഒരു കൺസേൺ. ബട്ട് സഭ നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, അഥവാ പ്രാർത്ഥിച്ചാൽ പോലും നമ്മുടെ മനസ്സിലേക്ക് പൂർണ്ണമായും വരാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഇത്രയും. ദൈവത്തിന്റെ സന്നിധിയിലാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാർക്ക് ഉണ്ടായിട്ടുള്ള ഒരുക്കങ്ങളെ കുറിച്ചും വ്യത്യാസങ്ങളെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. ഇനി നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിന് ചെരിപ്പഴിച്ച് കളയുക എന്നൊക്കെ മോശയോട് പറഞ്ഞ ഭാഗമൊക്കെ നമുക്കറിയാം. ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മോശ പരിഭ്രമിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതുപോലെ യാക്കോബും ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടും ഒരു വലിയ വിഷന് ശേഷം ഒരു വാഗ്ദാനമൊക്കെ നടത്തുന്നു, ഞാൻ ഇവിടെ ഒരു ദേവാലയം പണിയുന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ അത്രമാത്രം ഒരു തീക്ഷ്ണത നമ്മുടെ മനസ്സിലുണ്ടാകണം, ഒരു വിജിലൻസ് ഉണ്ടാകണം. ഒരു നിമിഷം പോലും നമ്മുടെ കോൺസെൻട്രേഷൻ ആ ഒരു ആസ്പെക്ടിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. രണ്ട്, ടേബിൾ ഓഫ് ലൈഫ്, ജീവന്റെ മേശയുടെ മുമ്പിലാണ്. അതായത് യേശു തമ്പുരാൻ അവതരിച്ച വചനം, ഈ ലോകത്തിലേക്ക് അവതരിച്ച ദൈവവചനം അടങ്ങിയിരിക്കുന്ന മേശ, കർത്താവിന്റെ ശരീരവും രക്തവും സാധാരണയായി വിശുദ്ധ കുർബാനിൽ ആഘോഷിക്കുന്ന മേശ, അതിനാണ് ടേബിൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ജീവന്റെ അപ്പം എന്നാണല്ലോ കർത്താവ് തന്നെ വിശേഷിപ്പിക്കുന്നത്. ആ ജീവന്റെ മേശ, കർത്താവിന് ശരീരവും രക്തവും ഉൾപ്പെടുന്ന, നമുക്ക് ത്രോണോസ് കാണുന്ന രീതിയിലാണല്ലോ വിശുദ്ധ വിവാഹ കുദാശ നടത്താറുള്ളത്. ത്രോണോസിന്റെ അതായത് മദ്ബഹായുടെ വിരി തുറന്നതിന് ശേഷമാണല്ലോ വിവാഹ കുദാശ നടത്താറുള്ളത്. അതുകൊണ്ട് അതിന്റെ മുമ്പാകെ നിൽക്കുന്ന ത്രോണോസ് നമ്മുടെ ഒരു വലിയ പ്രയോറിറ്റി ആയിരിക്കണം, നമ്മുടെ ഒരു വലിയ കൺസേൺ ആയിരിക്കണം. അത് കർത്താവിന്റെ സിംഹാസനമാണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് അവതരിച്ച വചനത്തിന്റെ സിംഹാസനം, അതുപോലെ തന്നെ ആണ് അരുളി ചെയ്ത വചനത്തിന്റെ സിംഹാസനം എന്ന് പറയാറുണ്ട്. ദ ത്രോൺ ഓഫ് ദ വേർഡ് ദാറ്റ് കർത്താവ് സംസാരിച്ച വചനത്തിന്റെ സിംഹാസനമാണ് ഏവെങ്കിലും മേശ. അതും പറയുന്നുണ്ട് കർത്താവിന്റെ ജീവ ശ്രീബായുടെയും വെടിപ്പുള്ള ഏവൻ കേലിയോന്റെയും മുമ്പാകെയാണ്. അതുപോലെ തന്നെ ഈ ജനക്കൂട്ടത്തിന് മുൻപാകെ വന്നിട്ട് ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതെല്ലാം അതിന്റേതായിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏതൊക്കെ പ്രിപ്പറേഷൻസ്, ഏതൊക്കെ രീതിയിൽ നമ്മൾ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യണം ഓരോന്നിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ. നമുക്ക് ഓരോ ചീഫ് ഗസ്റ്റിനെ നമ്മൾ കാണുമ്പോൾ അവരവരുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ നമ്മൾ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാറുണ്ട്. മക്കളുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ അല്ല നമ്മൾ പങ്കാളികളുടെ മുമ്പിൽ നിൽക്കുന്നത്. പങ്കാളികളുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെയല്ല മാതാപിതാക്കളുടെ മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെയല്ല പള്ളിയിൽ അച്ഛന്റെ മുമ്പിൽ നിൽക്കുന്നത്. പള്ളിയിൽ അച്ഛന്റെ മുമ്പിൽ നിൽക്കുന്ന പോലല്ല തിരുമേനിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതൊക്കെ ഇതിനേക്കാളൊക്കെ ഉപരിയായി ഒരു സിനിമാ നടന്റെയോ ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെയോ ഒക്കെ മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ ചില മാറ്റങ്ങളൊക്കെ ഒരു ശ്രമിക്കാറുണ്ട്. കാരണം അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. ഒക്കെ അതിനേക്കാളൊക്കെ ഒക്കെ ഒരുപാട് ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുമ്പ് നിൽക്കുന്നു എന്നുള്ള ബോധ്യം, അത് വിശുദ്ധ വിവാഹപോദാശയിൽ മാത്രമല്ല എല്ലാ ശുശ്രൂഷയിലും നമുക്കുണ്ടാകേണ്ടുന്ന ഒരു ബോധ്യമാണ്. നമ്മൾ നിൽക്കുന്ന ദൈവസന്നിധിയിലാണെന്നും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെയാണ് നിൽക്കുന്നതെന്നും ദൈവസിംഹാസനത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു തരാതെ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ഒരു ദൈവത്തെ കാണുന്ന ഒരു ദർശനം. അവിടെയും വെറുതെ ഒരു സിംഹാസനം മാത്രമല്ല, അവിടെ പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും 6-6 ചിറകുകളുള്ള ശ്രോത്രന്മാർ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിച്ച് പാടുകയും ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. രാത്രി നമസ്കാരത്തിന്റെ അവസാനത്തെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗീയ മാലാക്കമ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മണ്ണയിരുമാൻ ഞങ്ങളും സ്തുതിക്കുന്നു. അതായത് അവരുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവെ അതിനു മുമ്പ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഒരു വെടിപ്പും വിശുദ്ധിയുമുള്ള മാലാഖമാരെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമെങ്കിൽ നമ്മൾ അവർ പ്രാർത്ഥിക്കുന്നതിന് അത്രയെങ്കിലും വെടിപ്പോട് വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വിശുദ്ധ വിവാഹ കൂടാശേക്കാട് നിൽക്കുമ്പോൾ മണവാളന്റെ മണവാട്ടി അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന ജനസമൂഹവും അത്രമാത്രം ഒരു ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടി മനസ്സിനെയും ശരീരത്തെയും ഒരുക്കി നിൽക്കാണ്ടക്കോണം ശ്രദ്ധിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി വേണം ശുശ്രൂഷ ആരംഭിക്കാൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പിന്നീട് വാഗ്ദാന ശുശ്രൂഷ ആരംഭിക്കുന്നു. ആദ്യത്തെ പ്രാർത്ഥന ഇൻട്രഡക്ടറി പ്രയറിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രണ്ട് കാര്യമാണ്. കർത്താവ് പറഞ്ഞാണ് മേക്ക് അസ് വർത്തി, ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്നതിനു വേണ്ടി രണ്ട് കാര്യങ്ങളാണ്. എറ്റേണൽ വെഡിംഗ് ഫീസ്റ്റ് ആൻഡ് എവർലാസ്റ്റിംഗ് ബ്രൈഡൽ ചേംബർ, നിത്യമായ വിവാഹ കൂതാശയിലേക്കും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങൾ യോഗ്യരാക്കി തീർക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം ഇൻവൈറ്റ്, ഞങ്ങളെ ക്ഷണിക്കണമേ എന്തിനു വേണ്ടിയാണ് എവർലാസ്റ്റിംഗ് ജോയ്, അഴിഞ്ഞു പോകാത്ത സന്തോഷത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണം, നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ രണ്ട് പ്രാർത്ഥനയാണ് മേക്ക് അസ് വോൾട്ടി ആൻഡ് ഇൻവൈറ്റേഴ്സ് എന്നുള്ള രണ്ട് പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അങ്ങനെ പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയുടെ മുമ്പിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്നത് അവിടെയും കൗമ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കാരണം അത് ഒരു ശുശ്രൂഷയുടെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് അവിടെയും കൗമ ഇല്ല. സമാനമായിട്ടാണ് നമ്മൾ മോതിരം വാഴുന്ന ശുശ്രൂഷ തുടങ്ങുമ്പോഴും കാണുന്നത്. പക്ഷേ ഭവന ശുദ്ധീകരണത്തിന് ശുശ്രൂഷയോ തൈലാഭിഷേകത്തിന് ശുശ്രൂഷയോ തുടങ്ങുന്നതിന് മുമ്പ് ദൈവമേനി പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥന മലയാള ബുക്കിന്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ബുക്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ കൺവീനിയൻസിന്റെ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഒരു സൈഡ് നോക്കി ചെയ്തതായിരിക്കാനാണ് സാധ്യത. കിരീടം വഴുവിന്റെ ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് മുമ്പേ പറഞ്ഞ ആദിമൻ ഇരിഞ്ഞര എന്നുള്ള പാട്ട് പാടുന്നത്. അവിടെ കുറച്ച് ആദിമൻ ഇരിഞ്ഞരുടെ പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് അതുപോലെ ഇവരെയും അനുഗ്രഹിക്കണമെന്ന് പറയുന്നുണ്ട്. അവരുടെ പ്രൗഡ്, അവരുടെ ക്രൗൺ, അവരുടെ പ്രശംസയും കിരീടവും എന്തൊക്കെയായിരുന്നു, അവർക്ക് ഇന്ന ഈ ഒരു പാർട്ണറിന്റെ കൂടിയായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശംസയും കിരീടവും. കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് പുറത്ത് പറയാൻ നമുക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങൾക്കാണല്ലോ ഈ കിരീടം എന്ന് പറയുന്നത്. അതുകൊണ്ട് പുറത്ത് പറയാൻ അഭിമാനം തോന്നുന്ന ഒരു കാര്യം ആണ്. അതുപോലെ ജോസഫിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഉണ്ടായത് അല്ലെങ്കിൽ പ്രൗഢ ഉണ്ടായത് മിസ്രൈമിലെ ഒരു പ്രധാനമന്ത്രി പദത്തിലാണല്ലോ. അതുകൊണ്ടാണ് മിസ്രൈമിലെ പ്രധാനമന്ത്രി മിസ്രൈമിൽ യോസേഫിനെ നമ്മൾ പാടുന്നത്. അതുപോലെ തന്നെ ഈ കിരീടം നമ്മുടെ പ്രശംസയായിട്ട് മാറണം എന്നുള്ളത്. കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കിരീടമല്ല, കിരീടം ക്രൗൺ ഈസ് ദ സിംബൽ ഓഫ് ദ ക്രൗൺ ഓഫ് തോൺസ് ജീസസ് ക്രൈസ്റ്റ് ഹാഡ് ആൻഡ് ദ സാക്രിഫൈസ് ആൻഡ് സഫറിംഗ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ സഹനവും ത്യാഗവും മുൾക്കിരീടവും അതുപോലെ തന്നെ ആ ജീവത്യാഗവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സിംബലൈസേഷൻ ആണ് നമ്മൾ കിരീടത്തിന് കൊടുക്കുന്നത്. അത്രമാത്രം ഒരു വലിയ ഭാരമാണ് നമ്മളുടെയൊക്കെയും ശിരസിലേക്ക് വയ്ക്കാണ്ടൊക്കെ ആരംഭിക്കുന്നത്. ഗലാത്യ ലേഖനം 6:14 പൗലോസ് ലേഖൻ പറയുന്ന പോലെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയ പ്രശംസ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കുരിശായിരിക്കും. നമ്മളത്തെയും ചില സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോഴൊക്കെ മാറാറുണ്ട്. ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് നമ്മൾ പറയുന്ന ആബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ കുറിച്ച് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് കുരിശിലാണോ മറ്റെന്തെങ്കിലും ആണോ പ്രശംസ എന്നുള്ളത് ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് ക്രൗണിന്റെ പ്രത്യേകത. നമ്മൾക്ക് പ്രശംസിക്കാൻ പറ്റുന്ന ഒരു വസ്തുത, അത് കുരിശു പോലെ തന്നെ അല്ലെങ്കിൽ മുൾക്കിരിടം പോലെ തന്നെ അത്രമാത്രം ത്യാഗവും സഫറിങ്ങും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പ്രശംസിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു കിരീടമാണ് നമുക്ക് നൽകപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ റിംഗ്സ് എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീര രക്തങ്ങളുടെ
ഒരു സിമ്പിളൈസേഷൻ ആണ്. അങ്ങനെ ആദ്യത്തെ ആ പാട്ട്, ആജീവനീതിയെ കുറിച്ചുള്ള പാട്ടിന് ശേഷം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അത് രണ്ടു പേർക്ക് വേണ്ടിയാണ്, അതായത് വിവാഹം നടക്കുവാൻ നടക്കപ്പെടുന്ന വരനും വധുവിനും വേണ്ടി ഒരു പ്രയർ ഫോർ ബ്രൈഡ് ആൻഡ് ബ്രൈഡ്ഗ്രൂം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ വിശദീകരിച്ചത്. എനിക്ക് തോന്നുന്നു എല്ലാവരും കയ്യിൽ ഉൾക്കുണ്ടെങ്കിൽ അത് വായിച്ചാൽ മനസ്സിലാകും എന്തൊക്കെ ദൈവം തമ്പുരാൻ അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ ആരംഭിക്കുന്ന ഒരു ഒരു വേർഡ് ഇങ്ങനെയാണ്, പരസ്പര ബന്ധിതരായിരിക്കുന്നതിന്റെ ഈ ദാസം. പരസ്പര ബന്ധിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധ സഭയിലൂടെ കാർമ്മികൻ അവർക്ക് നൽകിയ മോതിരങ്ങളാൽ അവരെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതൊരു കണക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ബന്ധനം എന്ന് പറഞ്ഞതിന്റെ നെഗറ്റീവ് വേർഡ് അല്ല അവിടെ ഉപയോഗിക്കുന്നത്. പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന രണ്ടു പേർ, മ്യൂച്വലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ടു പേരെ കുറിച്ചുള്ള കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ ഇംഗ്ലീഷിലും ദ നൗ യുണൈറ്റഡ് ടു ഈച്ച് അദർ എന്നാണ് അവിടെയും പറയുന്നത്. അങ്ങനെ രണ്ടുപേരെ എങ്ങനെയൊക്കെ അവരെ കർത്താവ് അനുഗ്രഹിക്കണമെന്നുള്ള കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതിനുശേഷം കുക്കിലി എന്ന മോദിക്കെട്ട വരനാഥ എന്ന കുക്കിലികൾ നേരത്തെ ഐ തിങ്ക് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 21 സങ്കീർത്തനം സാം 21:1-4 ആണ് അതിന്റെ റെഫറൻസ്. 21 സങ്കീർത്തനത്തിന്റെ 1-4 വരെയുള്ള വാക്യങ്ങളാണ് മോദിക്കെട്ട വരനാഥ എന്ന കുക്കിലിയുടെ റെഫറൻസ്. ആ സങ്കീർത്തനത്തിനെടുത്തിട്ടുള്ള ഭാഗമാണ് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. അതിനുശേഷം വരുന്നത് പരിശുദ്ധ സഭയും വിശുദ്ധ സഭയും കർത്താവും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പാട്ടാണ്. മണവറായ മേൽ സ്വർഗത്തിൽ എന്നുള്ള ഒരു ഭാഗം പാട്ട് അതിന്റെ അർത്ഥം ഇതാണ്. കർത്താവ് ഒരു വലിയ ബ്രൈഡൽ ചേംബർ തന്റെ വധുവായ സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. അത് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ സ്ഥാനവും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. സുറിയാനിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ബെസ്റ്റ് ഔർ ദി എൽ മെൻ അർക്കൗസ് ഉഷുൽത്തോനെ ഉഹൈലെ ഏലോയെ. മുകളിലുള്ളവരായ അർക്കാവോസേന്മാരുടെയും ഷുൽത്തോനന്മാരുടെയും ഹൈലേന്മാരുടെയും മുകളിലായി, ഇവരെക്കാളൊക്കെ മുകളിലായിട്ടാണ് ഈ ബ്രൈഡൽ ചേംബർ കർത്താവ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ആ പറഞ്ഞു. അപ്പോ നമ്മൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, കർത്താവിനെ സ്തുതിക്കുന്ന മാലാഖ വൃന്ദങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ടാണ് പരിശുദ്ധ സഭയ്ക്ക് കർത്താവ് സ്ഥാനം നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ യക്ബോയ്ക്ക് ശേഷം ദ പൊസിഷൻ ഓഫ് ചേർച്ച് ആണ് യക്ബോയിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം പ്രമിയോൻ സുദ്രോയാണ്. ഈ പ്രമിയോൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. പ്രമിയോൻ എന്ന് പറഞ്ഞാൽ സുദ്രോയുടെ തൊട്ടുമ്പോൾ ചെറിയ പ്രാർത്ഥനയാണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒരൊറ്റ സെന്റൻസിലുള്ള ഒരു പ്രയർ ആണ്. There is no full stop inside that പ്രമിയോൻ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഇടക്കിടക്കൊക്കെ സെമി കോളൻ ഉണ്ടെങ്കിലും ഫുൾ സ്റ്റോപ്പ് എങ്ങുമില്ല, അതിന്റെ പ്രാർത്ഥന തുടങ്ങി അവസാനിക്കുന്നില്ല, ഫുൾ സ്റ്റോപ്പ് ഇല്ല. കർത്താവിനെ കുറിച്ച് പറയുന്ന 10 adjectives നമുക്ക് എന്ന് നോക്കിയാൽ മനസ്സിലാവും. 10 adjectives അവിടെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന് ഉള്ള 10 വിശേഷണങ്ങൾ. വലിയ ഒരു ചെറിയ പ്രയർ ആണെങ്കിൽ പോലും 10 adjectivesിൽ ആ ഒറ്റ സെന്റൻസിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന 10 adjectives ഉള്ള യേശു ക്രിസ്തുവിനോട് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രമേയൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രമേയന് ശേഷം ഉള്ള ദബ്ര ആസ് എ പ്രയർ ഫോർ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം, ഇവർക്ക് വേണ്ടി ആ പട്ടക്കാരൻ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ടും കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. മുമ്പ് പറഞ്ഞതുപോലെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവിനോട് കരുണ യാചിക്കുകയും അനുഗ്രഹങ്ങൾ യാചിക്കുകയും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളാണ് കിഴക്കോട്ട് തിരിഞ്ഞ് നടത്താറുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെ പ്രമിയോൻ സദ്ര രണ്ട് പൂർത്തീകരിച്ചതിനു ശേഷം നമ്മൾ നേരെ കോലോയിലേക്ക് കടക്കുകയാണ്. കോലോ എന്ന് പറയുന്നത് അടുത്ത പാട്ട് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള പാട്ടാണ്. സുന്ദരികളിൽ അതിസുന്ദരിനി എന്നുള്ള ഒരു പാട്ടാണ്. അത് പരിശുദ്ധ സഭയെയും ദൈവം തമ്പുരാനെയും സിമ്പലൈസ് ചെയ്തുകൊണ്ട് സോളമൻ ചെയ്തിരിക്കുന്ന പാട്ടുമായിട്ട് ബന്ധിപ്പിച്ചാണ് അതിന്റെ ആദ്യത്തെ സ്റ്റാൻസ് കാൻസാസ് ഒക്കെയും പോകുന്നത്. അതുപോലെ തന്നെ ദാവീദിന്റെ കിന്നരവും കയറി 150 കമ്പികളുള്ള കിന്നരം, അതായത് 150 സങ്കീർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭാഗങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അതിന്റെ അവസാനത്തെ സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നുണ്ട് സഭയെ മൂന്ന് കോട്ടകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. പലതരത്തിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ പോലും സഭയെ സംരക്ഷിക്കാൻ തക്കവണ്ണം മഹിമയേഴും മണവാട്ടി സമയം സമം മധ്യമേവുന്ന മൂന്ന് കോട്ടകളുടെ ഉള്ളിൽ മഹിമയുള്ള മണവാട്ടിയായി സഭ നിൽക്കുകയാണെന്ന് പറയും. പുറത്തുള്ള മൂന്ന് കോട്ടകൾ എന്ന് പറഞ്ഞാൽ താപ സുധാമല റൂഹായ ഏകത്വം തൃത്വമാണ് ഈ കോട്ട എന്ന് പറയുന്നത്. പരിശുദ്ധ തൃത്വത്തിന്റെ തൃത്വമാകുന്ന കോട്ട കൊണ്ട് ചുറ്റി ദൈവം തമ്പുരാൻ തന്റെ മണവാട്ടിയെ സംരക്ഷിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ വരാറുണ്ട്. നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ തൃത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ചെയ്യാറുള്ളത്. അത് നമ്മൾ ഇനിയുള്ള പ്രാർത്ഥനകളായി നമ്മൾ വരുത്തുന്ന ഒരു വലിയ ഒരു തെറ്റാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങ് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ എന്നോ അല്ലെങ്കിൽ സർവശക്തനായ ദൈവമേ എന്നോ പല രീതിയിൽ നമ്മൾ പ്രാർത്ഥനകൾ ആരംഭിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സഭയുടെ കീഴടക്കം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്ന നെയ്മ് ഓഫ് ദ ഫാദർ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അവസാനത്തെ ബെനഡിക്ഷൻ, സ്വാഭാവികമായിട്ട് കുടുംബ പ്രാർത്ഥനകളുടെ അവസാനത്തെ ബെനഡിക്ഷൻ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും എന്ന് പറഞ്ഞ തൃത്വനാമത്തിലാണ് അവസാനിപ്പിക്കാറ്, അല്ലെങ്കിൽ ശുദ്ധമുള്ള പിതാവ് എന്നുള്ള തൃത്വ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കാറുള്ളത്. പക്ഷെ ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മൾ ഈ വാചക പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ സർവശക്തനായ ദൈവം തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുമെങ്കിലും അവസാനിപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാറുണ്ട്. അപ്പം നമ്മൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ പേരിലായിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് തത്വത്തിന്റെ പേരിലാണെങ്കിലും നല്ലതായിരിക്കും എന്നുള്ളത് ഈ സമയത്തെ സന്ദർഭത്തിൽ മുഖിപ്പിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ താതസുധാമന റൂഹായായിരുന്ന കോട്ടയുടെ ഉള്ളിൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന മഹിമ എഴുന്ന മണവാട്ടിയെ കുറിച്ചാണ് ശലോമൻ പറയുന്നത്. സോളമൻ ഇംഗ്ലീഷ് ബുക്കിൽ അതിന്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ പാരഗ്രാഫിന്റെ ഒന്നാമത്തെ സ്റ്റാൻസായുടെ ഒരു റെഫറൻസ് ഇംഗ്ലീഷ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോങ് ഓഫ് സോളമൻ ചാപ്റ്റർ 4:11 അവിടെയാണ് സഭയെ കുറിച്ചുള്ള പ്രത്യേകത കൊടുത്തിരിക്കുന്നത്. സഭ സുന്ദരിയാണ് എന്നും മണപ്പാട്ടി സുന്ദരിയാണെന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നത് അവിടെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കോല പൂർത്തീകരിച്ചതിന് ശേഷം എത്രയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ എത്രോ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന ഈ വിവാഹ കൂദാശിയിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത, എന്നാൽ വിവാഹ കൂദാശിയിൽ കാണേണ്ട ഒരു കർത്താവിന്റെ രൂപമാണ് അവിടെ നമ്മൾ അവിടെ ഈ എത്രോയിലൂടെ കാണിച്ചിരിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡിപ്പിക്റ്റഡ് ആസ് എ ഫിലാൻത്രോപിസ്റ്റ് ഇൻ ദിസ് എത്രോ. ഒരു മനുഷ്യ സ്നേഹിയായിട്ടാണ് കർത്താവിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ കാണുന്നുണ്ട്. Lover of mankind, who was invited to the city of Cana for the wedding feast and transformed ordinary water into excellent wine by your grace.
കർത്താവിന്റെ കൃപയാൽ സാധാരണ ജലത്തെ മേൽത്തരമായ വീഞ്ഞാക്കി തീർത്ത സ്വർഗീയ മണവാളനായ കർത്താവിനെ കുറിച്ചാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടതിനെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഒരു കല്യാണ വിരുന്നിന്റെ അല്ലെങ്കിൽ സഭയുടെ പ്രത്യേകത ശ്രദ്ധിക്കുമ്പോഴും കാനാവിലെ കല്യാണം ഒരു വലിയ മാതൃകയാക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഈ സമയത്ത് ഉറപ്പിക്കേണ്ടതാണ്. കാനാവിലെ കല്യാണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ 3 I ആണ്. അതായത് ദ ഇൻവൈറ്റ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിനെ അവർ ക്ഷണിച്ചിരുന്നു. ഇന്റർസെഷൻ ഓഫ് സെയിന്റ് മേരി, കർത്താവിന്റെ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നു. And third is intercession of the saints. കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഇന്റർസെഷനും അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നും കന്യാവ് അറിയാം വീഞ്ഞു തീർന്നപ്പോൾ കർത്താവിനോട് പോയി അപേക്ഷിച്ചിരുന്നു എന്നും ഒക്കെ നമുക്കറിയാം. സഭയുടെ ഒരു ചെറിയ ഒരു ഒരു രൂപമാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു മിനിയേച്ചർ ഫോം ഓഫ് ചോയ്സ് ആണ് ഈ കാനാവിലെ കല്യാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കാനാവിലെ കല്യാണത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്ന ദൈവം തമ്പുരാനെ അവിടുന്ന് ഈ മക്കളുടെ കല്യാണ വിരുന്നിലേക്ക് കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. ലേ യുവർ റൈറ്റ് ഹാൻഡ് അപ്പോൺ യുവർ സെർവന്റ്, നിന്റെ ദാസരുടെ മേൽ അവിടുത്തെ വലതുകരം വഹിക്കണമേ, ആവസിപ്പിച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ ഇപ്പോൾ നടത്തുന്നത്. അതുപോലെ പറയുന്നുണ്ട്, മേക്ക് us worthy for the wedding feast promised for the saints. വിശുദ്ധന്മാർക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിവാഹ വിരുന്നിനായി ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം വിവാഹ വിരുന്നുമായി ബന്ധപ്പെട്ട ഒരു പാരബിൾ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെയുള്ളവരെയാണ് പങ്കെടുപ്പിക്കുന്നത് എന്നും, എങ്ങനെയുള്ളവരാണ് വിളിക്കപ്പെട്ടവർ എന്നും, എങ്ങനെയുള്ളവരാണ് അകത്ത് കയറിയത് എന്നും, എങ്ങനെയുള്ളവരാണ് അത് ആ വിരുന്ന് പൂർത്തീകരിച്ചത് എന്നും നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. വിളിക്കപ്പെടുന്നതും പങ്കെടുക്കാൻ സാധിക്കുന്നതും രണ്ടാണ്. രണ്ടിന്റെയും എലിജിബിലിറ്റി ആൻഡ് ക്രൈറ്റീരിയ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് വിളിക്കപ്പെടുവാനും അതിൽ പങ്കെടുക്കാനും ആ വിരുന്ന ആദ്യോടൊന്നും അനുഭവിക്കാനും ഉള്ള യോഗ്യത നമുക്കുണ്ടാവണം എന്നുള്ളത് ആവശ്യമാണ്. ആ കല്യാണ വിരുന്ന് വിശുദ്ധന്മാർക്കായി ക്രമീകരിച്ചിരിക്കുന്ന കല്യാണ വിരുന്നിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയാണ് അവിടെ നടന്നത്. അത് ഒരു എസ്കറ്റോളജിക്കൽ ഡിമെൻഷൻ ഉള്ള ഒരു പ്രാർത്ഥനയാണത്. കർത്താവിന്റെ ഒരു രണ്ടാം വരവുമായി ബന്ധപ്പെട്ടാണല്ലോ എറ്റേണൽ ഫീസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അങ്ങനെയുള്ള ഫീസ്റ്റിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെയും പങ്കെടുപ്പിക്കണമേ, വിശുദ്ധന്മാരോടുകൂടെ പങ്കെടുപ്പിക്കണമേ എന്നുള്ള, അല്ലെങ്കിൽ പരിശുദ്ധ സഭയെ ആ വിരുന്നിൽ പങ്കെടുപ്പിക്കണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് നടത്തുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ വേദപുസ്തക വായനയിലേക്കാണ് കടക്കുന്നത്. വേദപുസ്തക വായനയിൽ എബ്രസിൽ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് The letter of Paul to Ephesians. എഫേസ്യർക്കെഴുതി ലേഖനത്തിൽ നിന്ന് വായിക്കുന്നത് ഞാൻ വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി വിവാഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ മുതൽ സംസാരിക്കുന്ന ഭാഗമായതൊന്നും വിശദീകരിക്കുന്നില്ല. ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും ബന്ധിപ്പിച്ചുകൊണ്ട് അവർ പരസ്പരം എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു വേദഭാഗമാണ് എഫീഷ്യൻസ് ചാപ്റ്റർ 5:20-6:3. അവിടെ പറയുന്ന ഒരു വലിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ വിവാഹ കൂദാശയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത് ഒരു വലിയ രഹസ്യമാകുന്നു. ഇത് ഒരു This is a great mystery and I am applying it to Christ and the church. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പോലെ വളരെ രഹസ്യമായ ഒരു സംഭവമാണ് ഈ വിവാഹ കൂദാശ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, രഹസ്യം എനിക്കും എന്റെ വീട്ടുകാർക്കും എന്നാണ് നമ്മൾ പാടാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നും പങ്കാളികളെ സ്വീകരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഇനി അഥവാ സ്വീകരിച്ചാൽ തന്നെ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ നടത്തി സഭയുടെ ഭാഗം നോക്കിയതിനു ശേഷമാണ് നമ്മൾ നടത്താറുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അത് ഒരു വലിയ രഹസ്യമാണ്, റോസോ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ രഹസ്യാത്മകത ഈ വിവാഹ കൂദാശയ്ക്ക് അത്യാവശ്യമാണ്. വിവാഹ കൂദാശ അല്ലെങ്കിൽ വിവാഹത്തിന് ശുശ്രൂഷിക്കുന്ന വെരി സർവീസ് ഓഫ് ഹോളി മാട്രിമോണി ഡിമാൻഡ്സ് കൈൻഡ് ഓഫ് മിസ്റ്ററി. നമുക്ക് ഒരു ഒരു രഹസ്യാത്മക സ്വഭാവം ഈ വിവാഹ കൂദാശയ്ക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ രഹസ്യാത്മകതയെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് സഭയുടെ ഒരു നിഷ്കർഷ. അതുപോലെ തന്നെ രഹസ്യാത്മകതയോടൊപ്പം തന്നെ സാക്രമെന്റ് കൂദാശ, കൂദാശ എന്ന് പറഞ്ഞാൽ വിശുദ്ധം എന്നാണ്. അതിന്റെ സാങ്കേതികയും അതിന്റെ രഹസ്യാത്മകതയും മിസ്റ്റീരിയൽ ക്യാരക്ടർ, അതിന്റെ ഒരു രഹസ്യാത്മക സ്വഭാവത്തിൽ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങൾ പരമാവധി ഇതിൽ ഒഴിവാക്കാനൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് എപ്പിസോഡുകളിൽ കാണുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മക്കൾക്കും മാതാപിതാക്കൾക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻസ് ഫോർ എ ബെറ്റർ ഫാമിലി ആണ് അവിടെ കാണുന്നത്. ബ്രൈഡിനും ബ്രൈഡ്ഗ്രൂമിനും വേണ്ടി മാത്രമല്ല, ഓൾസോ ഫോർ ദ കോൺഗ്രിഗേഷൻ, അവിടെ വന്നിരിക്കുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടിയുള്ള ചില ഭാഗങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഗോസ്പൽ റീഡിംഗിലേക്ക് പോകുന്നു. ഗോസ്പൽ റീഡിംഗിൽ നമ്മൾ കല്ലുകറി ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്, എല്ലാവർക്കും വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിവാഹ ശുശ്രൂഷയുടെ ഇടയ്ക്ക് എന്തിനാണ് ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വേദഭാഗം വായിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരു നല്ല കാര്യം നടക്കുമ്പോൾ എത്രയോ നല്ല വേദഭാഗങ്ങൾ കൂദാശകൾ
സോറി സന്തോഷം നൽകുന്ന, വിവാഹവുമായി ബന്ധപ്പെട്ട് സന്തോഷം നൽകുന്ന നല്ല എന്ത് ഒരുപാട് നല്ല, അല്ലെങ്കിൽ വെഡിങ് ഓഫ് സ്കാനാകും, അതുപോലുള്ള എന്തെങ്കിലും നല്ല നന്മ ഉള്ള ആളുകൾ വായിച്ചാൽ പോരെ, എന്തിനാണ് ഈ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തിനാണ് ഇതിൽ വായിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒന്ന് മാത്രമാണ്, ഇതിൽ പറയുന്നുണ്ട് വരം ലഭിച്ചവനല്ലാതെ ഉദ്ദേശിച്ച് വായിക്കാം. Not everyone can accept this teaching, but only those to whom it is given. നൽകപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വരം ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വലിയ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വേദഭാഗം തന്നെ നമുക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചിരുന്നു, എന്തിനാണ്, എന്തുകൊണ്ടാണ് ബ്രൈഡിനും ബ്രൈഡ്ഗ്രൂമിനും ബൈബിൾ പോർഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഒരു റൈറ്റ് കൊടുക്കാത്തതെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ആപ്റ്റായിട്ടുള്ള ഒരു ഭാഗം വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. തമ്മിലുള്ള എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും വിവാഹം എന്ന് പറയുന്നത് നൽകപ്പെട്ടവർക്ക്, വിളിക്കപ്പെട്ടവർക്ക് മാത്രം നൽകുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ വിവാഹം നടക്കാറില്ല, വിവാഹം കഴിക്കാനുള്ള പണം കണ്ടെത്തിയാൽ വിവാഹം നടക്കാൻ സാധ്യത നടക്കണമെന്നില്ല, പങ്കാളിയെ കണ്ടെത്തിയാൽ വിവാഹം നടക്കണമെന്നില്ല. ഇതെല്ലാം കൂടെ ദൈവാനുഗ്രഹത്താൽ ഒന്നു ചേർന്ന് വരുമ്പോൾ മാത്രമാണ് ദൈവം തമ്പുരാന്റെ പ്ലാൻ, ഡിവൈൻ പ്ലാൻ ഒരു കംപ്ലീഷനിലേക്ക് എത്തുന്നത്. ആ ഒരു കംപ്ലീഷൻ ഓഫ് ഡിവൈൻ പ്ലാൻ ആണ് ദ എക്സിക്യൂഷൻ ഓഫ് ഹോളി മാട്രിമണി എന്ന് പറയുന്നത്. അതുകൊണ്ട് വരം ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ പോലും പറ്റില്ല എന്നാണ് ദൈവം തമ്പുരാൻ സുവിശേഷത്തിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം സുവിശേഷമായിട്ട് എഴുതിയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ തൊട്ടു മുമ്പുള്ള വേദഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്, ബട്ട് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് വാസ് നോട്ട് സോ, ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. അതായത് യേശു തമ്പുരാൻ പറയുന്നുണ്ട്, മോശ ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കാനുള്ള അനുവാദം നൽകിയത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് എന്ന് പറയുന്നു. അതിനുശേഷമാണ് പറഞ്ഞത് ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല, ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവർ അപ്പനെയും അമ്മയെയും അമ്മയും വിട്ട് അവരെ ഏക ശരീരമായി തീർന്നു എന്നൊക്കെ പറയുന്നത്. അബ്രഹാമിന്റെ ഒക്കെ കാലത്തിന് മുമ്പ് വരെയും അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുതിയ നിയമകാലത്തിൽ ഈ പറയുന്ന പോളിഗമി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കാണാറേ ഇല്ല. മിക്കവർ എല്ലാവരും ഏകഭാര്യത്വം എന്ന് പറയുന്ന സംഭവത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഭാര്യ ഉപേക്ഷിക്കുന്നത് പോലും വിഹിതമല്ല. ആകെ ഒരേ ഒരു കാരണത്താൽ മാത്രമേ യേശു തമ്പുരാൻ പോലും ഉപേക്ഷണം ഉപേക്ഷിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കുന്നുള്ളൂ, അത് അഡൽട്രി മാത്രമാണ്. വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവരെല്ലാവരും ഇതേ ഭാവം തന്നെ ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, മുൻപ് അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ദേർ വാസ് ആൻ അമെൻമെന്റ് ടേക്കിംഗ് പ്ലേസ്. ഒരു അമെൻമെന്റ് എവിടെയോ നടന്നിട്ടുണ്ട്, അതിന് കാരണമുണ്ട്. ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കും, സൊസൈറ്റിയുടെ സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ അന്ന് കടന്നു വന്നുകൊണ്ടിരുന്ന ചില ട്രെൻഡുകൾ, ഇമ്മോറൽ ട്രെൻഡുകൾ കടന്നു വന്ന് കാണുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഒരു അമെൻമെന്റ് വേണ്ടി വന്നത്. കർത്താവ് തന്നെ പറഞ്ഞത് നിങ്ങൾ ഹൃദയ കാഠിന്യ നിമിത്തമാണ് സമ്മതിച്ചെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിലായിരിക്കണം അങ്ങനെ ഒരു അമെൻമെന്റ് വന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചതൊന്നുമല്ല, ഈ അമെൻമെന്റുകൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിവാഹ ശുശ്രൂഷയെ കുറിച്ചായാലും അല്ലെങ്കിൽ മറ്റേത് ശുശ്രൂഷയെ കുറിച്ചായിരിക്കും ഈ അമെൻമെന്റുകൾ, ചില മാറ്റങ്ങൾ, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി നമ്മളുടെ ഒരു രീതിക്കനുസരിച്ച് ശുശ്രൂഷകൾ നടത്തുന്നതാണോ നല്ലത്, അതോ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പിതാക്കന്മാർക്ക് നമുക്ക് നൽകിയിട്ടുള്ള ചിത്രവർത്തങ്ങൾ അനുസരിച്ച് ശുശ്രൂഷ നടത്തുന്നതാണോ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരിക്കൽ നാളെ നമ്മുടെ ഒരു ജനറേഷൻ പറയാൻ, ഇപ്പൊ നമ്മളൊക്കെ പറയുന്നുണ്ടായിരിക്കില്ല നമ്മുടെ ഒന്നും കാലത്ത് അങ്ങനെ അല്ലായിരുന്നു എന്ന് പുതിയ ജനറേഷനോട് പറയാറുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് 2050 ആകുമ്പോഴത്തേനും ആൾക്കാരെ പറയാൻ സാധ്യതയുണ്ട്, നമ്മുടെയൊക്കെ കല്യാണത്തിന് 200-500 ആൾക്കാരൊക്കെ വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ സാധ്യതയില്ലാത്തൊരു ഒരു ഫ്യൂച്ചർ ജനറേഷൻ ആണ് വരാൻ പോകുന്നത്. ഇനിയുള്ള കല്യാണങ്ങൾക്കൊക്കെ എത്ര പേര് പങ്കെടുക്കും എന്നുള്ളത് ഞാൻ ഇന്ന് സന്ദർഭവശാൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ജനറേഷൻ കഴിയുന്നത് നമ്മൾ പറയുന്നത് അന്ന് അങ്ങനെ ആയിരുന്നു, അന്നിങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഇത്ര മാത്രമൊന്നും അല്ലായിരുന്നു, അന്ന് ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഒക്കെ സ്പിരിച്വൽ ആയിരുന്നു എന്നൊക്കെ പല പഴയ ജനറേഷൻ പറയാറുണ്ട്.
എന്ന് അതിന്റെ കാരണം ഇത് തന്നെയാണ്. ഓരോ കാലത്തും നമ്മൾ നടത്തുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളും കോംപ്രമൈസുകളും കാരണമാണ് ഇതിന്റെ ഒരു സാങ്ക്ടിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പണ്ട് അങ്ങനെ അല്ലായിരുന്നു എന്ന് കർത്താവ് പോലും പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. എനിക്ക് ഐ തിങ്ക് എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയം ആയിരുന്നു. അതെങ്കിൽ ഞാൻ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ബൈബിൾ റീഡിംഗിന് ശേഷമാണ് ക്രൗണിംഗ് കൊറോണേഷൻ നടക്കുന്നത്. Crowns of righteousness and incorporeal or imperishable beauty. ഇതാണ് ക്രൗണിന് കൊടുത്തിരിക്കുന്ന അബ്ജക്റ്റീവ്സ്. അതായത് ക്രൗണിങ്ങിന്റെ സമയത്ത് നടന്ന പ്രയർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നേരിയൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കൊണ്ട് നിന്നെ കിരീടം ധരിപ്പിക്കും, ആയുധം ധരിപ്പിക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. രണ്ടുപേരുടെയും ക്രൗണിങ്ങിന്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്, ക്രൗൺസ് ഓഫ് റൈറ്റിയസ്നെസ് ആൻഡ് ക്രൗൺസ് ഓഫ് ഇൻകോർപ്പറൽ ആൻഡ് ഇൻപെരിഷബിൾ ബ്യൂട്ടി. ഈ രണ്ട് കാര്യങ്ങളാണ് ക്രൗൺസിനെ കുറിച്ച് പറയാറുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് ക്രൗൺസ് ഓഫ് റൈറ്റിയസ്നെസിനെ കുറിച്ചൊക്കെ നേരത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ഭാഗത്തെ കടക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം ഈ പ്രാർത്ഥനയൊക്കെ ഈ ക്രൗണിങ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം അവരൊക്കെ ഫ്യൂച്ചറിൽ അവർക്ക് നേരിടാവുന്ന പ്രയാസങ്ങളെ കുറിച്ച്, ആ പ്രയാസങ്ങൾ അവർ എങ്ങനെ നേരിടണമെന്നും അവരുടെ ഫ്യൂച്ചറിൽ ഏതൊക്കെ രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടാവണമെന്നും ഒക്കെ ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന അവരുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ് പിന്നീടുള്ളത്. അതിനുശേഷം ഏതൻ തോട്ടം നട്ടവനെ എന്ന പാട്ട്. അതിനുശേഷമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രാർത്ഥനയുള്ളത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്ന ഒരു നാലഞ്ചു കൂട്ടം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടുന്ന പ്രാർത്ഥന പിന്നീടാണ്. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന് മുൻപാകെയാകുന്നു, അറിയാത്തവന് മുൻപാകെ അല്ല നാം നിൽക്കുന്നത് എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അവരെ പരസ്പരം കൈ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, ജോയിനിങ് ഓഫ് ഹാൻഡ്സ് നടക്കുന്നത് അവിടെയാണ്. ഇരുവരുടെയും വലത് കൈ കാർമികൻ പരിശുദ്ധ സഭയുടെ പ്രതീകമായിട്ട് നിന്നുകൊണ്ട്, പരിശുദ്ധ സഭയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയി നിന്നുകൊണ്ട് ഇരുവരുടെയും കരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ബന്ധിപ്പിക്കുന്നത് മുതൽ അവർ ഒന്നാണ്. അതാണ് വിവാഹത്തിന്റെ ആക്ച്വൽ സർവീസ് എന്ന് പറയുന്നത്. ക്രൗണിങ്, ക്രൗണിങ്ങിന് ശേഷമുള്ള ജോയിനിങ് ഓഫ് ഹാൻഡ്സ്. അതിനുശേഷം പ്രാർത്ഥനയ്ക്കിടെ മധ്യത്തിൽ വെച്ച് അവരുടെ കൈകൾ വിരുവിച്ചതിന് ശേഷം പ്രാർത്ഥന തുടരുന്നു. പിന്നീട് ഇന്റർസെസറി പ്രേയറും, സോറി, ആ ഫാദറും പ്രെയറും ഇന്റർസെസറി പ്രേയേഴ്സും നടത്തിയാണ് നമശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. അവസാനത്തെ പ്രാർത്ഥനയിൽ, അതായത് ഔഫാദറിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥനയിൽ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്. വീണ്ടും വിശ്വാസികളെ ഈ ഉപദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുമെന്ന് അറിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നടത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, വിവാഹ കൂതാശ എന്ന് പറയുന്നത് ഈ രണ്ടുപേർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഒരു ചടങ്ങല്ല, ഇതൊരു വലിയ ശുശ്രൂഷയാണ്. അച്ഛന്മാർക്കും കടന്നു വന്നിരിക്കുന്നവർക്കും ഒക്കെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ വിവാഹ കൂതാശ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വിവാഹ കൂതാശ പൂർത്തീകരിച്ചതിന് ശേഷം വിവാഹത്തിന്റെ രജിസ്റ്ററിൽ കാണിക്ക സമർപ്പിച്ചതിന് ശേഷം, വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് വിവാഹ കൂതാശ സഭയുടെ ചിത്രവട്ടങ്ങൾ അനുസരിച്ച് പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെ വിശുദ്ധ വിവാഹ കൂതാശ പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടുപേരും വിവാഹ ജീവിതത്തിന്റെ ആദ്യ പടിയിലേക്ക് പ്രവേശിക്കുന്നു. ഐ തിങ്ക് ഇന്നത്തെ ക്ലാസിന്റെ അവസാനിപ്പിക്കുക. ഇനി പറഞ്ഞ വിവാഹത്തിന്റെ ജീവിതം പറയുന്ന ശുശ്രൂഷയെ കുറിച്ചായിരുന്നു. തിരുമാർഗ ശുശ്രൂഷയിൽ നടക്കുന്ന കാര്യങ്ങൾ ഉപരി മാറ്റുമണി എന്നുള്ള വിഷയത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചത് മുഴുവനും. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ദൈവസാന്നിധ്യത്തിലും ടേബിൾ ഓഫ് ലൈഫ്, ക്രോസ്, ഗോസ്പൽ, കോൺഗ്രിഗേഷൻ ഇതിന്റെയൊക്കെ മുമ്പിലാണ് എടുക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി വി ഷുഡ് പ്രിപ്പയർ അവർ മൈൻഡ്സ് ആൻഡ് ബോഡീസ് അക്കോർഡിംഗ് ടു ദിസ് സർക്കംസ്റ്റാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം മണവാട്ടി തലയിൽ നിന്ന് വെയിൽ മാറ്റി, കയ്യിൽ നിന്ന് ബൊക്കയൊക്കെ മാറ്റിയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു. അതുപോലെ ഇന്റർസെക്ടറി പിന്നീട് നടക്കുന്ന അതിന്റെ ഓരോ സ്ട്രക്ചർ അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ക്രൗൺസിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ ഓരോ ഓരോ ഭാഗത്ത് വരുന്ന പ്രാർത്ഥനകളുടെയും പാട്ടുകളുടെയും അർത്ഥങ്ങളും അതിനുശേഷം എന്തൊക്കെ ആണ് കാര്യങ്ങളാണ് നടക്കാറുള്ളത് എന്നും നമ്മൾ സൂചിപ്പിച്ചു.
അങ്ങനെ മോതിരമാഴുവിന്റെയും കിരീടമാഴുവിന്റെ ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുകയാണ്. ഐ തിങ്ക് രണ്ടാം വിവാഹത്തിലെ ശുശ്രൂഷയെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ മുഴുവനും പാർട്ടികൾക്കും പ്രാർത്ഥനകളുടെയും അർത്ഥം ഒന്നു തന്നെയാണ്, അത് അനുതാപമാണ്. ദൈവത്തിന് മുമ്പിൽ ഞാൻ പാപം ചെയ്തു പോയി, എന്നെ അവിടുന്ന് സ്വീകരിക്കണം, മുടിനായപത്തിനെ പോലെ അംഗീകരിക്കണം എന്നുള്ള ഒരു റെക്കൺസിലിയേഷന്റെയും റിപ്പന്റൻസിന്റെയും ഒക്കെ ഉള്ളൊരു ഒരു പ്രാർത്ഥനകളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ക്രമീകരണങ്ങളെ കുറിച്ച് ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുവരെ എടുത്ത ക്ലാസ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ, ഒരു സഭയുടെ ഒത്തന്റിക് സ്പോക്സ് പേഴ്സൺ അല്ല ഞാൻ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ആൾ എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സംശയങ്ങളുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ചോദിക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു ഐ ക്യാൻ ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. താങ്ക് യു. ഐ എം കൺക്ലൂഡിങ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്തെങ്കിലും
അച്ഛാ, നമുക്ക് നമ്മുടെ മറ്റ് ബൈബിൾ ക്ലാസ്സിലൊക്കെ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോ ആളുകൾ സ്റ്റാർ 5 ഞെക്കുമ്പോ എനിക്കത് ഹാൻഡ് റേസ് ചെയ്തത് നിക്വലന്റ് ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോ ഞാൻ ആ ലൈൻ അൺമ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരാള് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് അച്ഛനുമായിട്ട് ഡയറക്റ്റ് സംശയം ചോദിക്കാനായിട്ട് അവസരം കൊടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ.
ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം.
ഓക്കെ, ഞാൻ ഞാൻ അഡ്മ്യൂട്ട് ചെയ്യുമ്പോ ഒന്ന് പേര് ഫസ്റ്റ് നെയിമോ ലാസ്റ്റ് നെയിമോ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഏതാണോ കംഫർട്ടബിൾ, എന്നിട്ട് അച്ഛനോട് നേരിട്ട് ചോദിച്ചോളൂ.
ഹലോ, താങ്ക് യു റൂബ, ആൻഡ് താങ്ക് യു അച്ഛൻ. മൈ നെയിം ഈസ് സറാമ മാത്യു. ഐ എം ഫ്രം അറ്റ്ലാന്റ സെന്റ് മേരി സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് അറ്റ്ലാന്റ ജോർജിയ. My question is, in a previous class, Achan mentioned that in an Orthodox wedding, the bride is standing at the right side of the bridegroom. But in other churches, bridegroom will be standing on the left side because Eve was made from the rib on the left side of Adam. That is what what we read. So what is our explanation about having the bride standing on the right side of the bridegroom?
Thank you, Annie. Thank you for the question. Naan onna Eve-inte paagam naan onna make sure irukke.
Okay, no problem, Mathieu.
ഉൽപ്പത്തി പുസ്തകം 2:21. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനെ ഒരു ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി. അത് ഇടതുഭാഗമാണ് എന്ന് പറയുന്നില്ല, ഇടതുഭാഗമായിരിക്കാം വലതുഭാഗമായിരിക്കാം, എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ടായിരിക്കാം അവർ ഇടതുവശത്ത് നിർത്തുന്നത്. പക്ഷെ സങ്കീർത്തനത്തിൽ 45-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, രാജാവും രാജ്ഞിയുമാണ് രാജ്ഞി ഇതാ വലതുവശത്ത് ഓഫീർ തങ്കമാണെങ്കിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമ്മൾ വായിക്കാറുണ്ട്. ഐ തിങ്ക് നമ്മളുടെ ഹുക്കിലിയോണുകളിലും ഒക്കെ ആ ഭാഗം വരാറ്, നിന്നു മഹിമയുടെ രാജകുമാരി, വലതുവശത്ത രാജേശ്വരിയും എന്നൊക്കെ നമ്മൾ ആമോദിച്ചായാലും അതുപോലെ വിശുദ്ധ കുർബാനയിലും ഒക്കെ നമ്മൾ കുക്കിലിയോനുകളിൽ പാടാറുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതലായിട്ടും അതായിരിക്കണം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കർത്താവ് ദൈവം തമ്പുരാൻ ആദാമിൽ നിന്നും ഹവ്വായെ സൃഷ്ടിച്ചത് ഇടതുവശത്തെ വാരിയിലാകണം എന്ന് നിർബന്ധമില്ല, വായിച്ചതിൽ അങ്ങനെ ഒരു ഭാഗമില്ല. പിന്നെ നമ്മൾ പറയാറുണ്ട് ഹൃദയത്തിന്റെ ഭാഗമാണ് ഭാര്യ എന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം ഹൃദയത്തിന്റെ ഭാഗമായി ഇടതുവശത്ത് നിന്നാണ് ഭാര്യയിലെടുത്തത് നമ്മൾ വിചാരിക്കുന്നത്. അതായിരിക്കാം കാരണം, മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം അതായിരിക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, വലതുവശത്താണ് ഒരു റോയൽ ഡോട്ടർ
പ്രിൻസസ് നിൽക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. നമ്മൾ അന്നത്തെ ദിവസത്തെ രാജകുമാരനും രാജകുമാരി അവരായതുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്രമീകരണം നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്.
I grew up in the Protestant church, and only by marriage I am an Orthodox. So that is why this question came to my mind, you know. Actually, when we got married, it was, my husband came back from America, and, he had only 2 weeks to go back. So we had to arrange the marriage immediately, and, so we got permission from the bishop and in the Orthodox Church, and the marriage was conducted in the Orthodox, in our Presbyterian, not Presbyterian, CSI Protestant. Church, Protestant Church.
Mm-hmm.
So that is why, at that time, I stood on the right side, and our Achan said, this is where the girl should be standing, and so they moved my place to the left of my husband.
Okay, yeah.
That's why this question came to my mind. Thank you very much for your explanation. It is, the Bible does not say it is from the left side, but people are interpreting it since the location of the. Thank you very much.
Yeah. Thank you, Annie. Thank you for your question.
Okay. Thank you, Ruba.
Thank you, Andy. Thank you, Ansaram, Andy. Thank you, Acha. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഫൈ പ്രസ് ചെയ്യുക. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രസ് സ്റ്റാർ ഫൈ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആരും ഇല്ലെന്ന് തോന്നുന്നു. അടുത്ത ആഴ്ചയും ഇതുപോലെ ക്ലാസ്സിന് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ്സിന്റെ അവസാനം ഇതുപോലെ നമുക്ക് ഒന്ന് രണ്ട് നിമിഷം ഒന്ന് അറേഞ്ച് ചെയ്തു തരാം. താങ്ക് യു അച്ഛാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. കിരീടംവാഴിന്റെ ശുശ്രൂഷയെ കുറിച്ച് ശുശ്രൂഷ ക്രമത്തിലെ ഓരോ ഭാഗവും വിശദമായി പഠിപ്പിച്ചു, അച്ഛനെ നമ്മളെ പഠിപ്പിച്ചു. ഗീതങ്ങൾ, പ്രാർത്ഥനകൾ, പ്രമ്യൂനുകൾ, ഇവയുടെ അർത്ഥം, ഗീതങ്ങളുടെ ബൈബിൾ റെഫറൻസ്, കൂടാതെ പുതിയ കുറെ അറിവുകൾ പ്രമ്യൂൻ എത്രയോ പ്രാർത്ഥനകളുടെ വിശദീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അനുഗ്രഹപ്രദവും വളരെ പ്രയോജനപ്രദവുമായ ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരുടെയും മർത്തമറിയ സമാജത്തിന്റെ പേരിലും ജോബി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ക്വസ്റ്റ്യൻസ് വളരെ താല്പര്യപൂർവ്വം ചോദിച്ച സാറമ്മേൻ്റെയോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ബുധനും വ്യാഴവും ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ബുധനാഴ്ച ന്യൂ ടെസ്റ്റ്മെന്റ് ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം ജേക്കബ് മാത്യു അച്ഛനും, വ്യാഴാഴ്ച ഹോളി മാട്രിമണിയുടെ നമ്മുടെ ക്ലാസ് ജോബി അച്ഛനും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം.
എല്ലാവരും ഒരു കാര്യം റിമൈൻഡ് ചെയ്യുക, അടുത്ത ആഴ്ച നോമ്പ് തുടങ്ങുകയാണ്. അടുത്ത ആഴ്ച നോമ്പിലായിരിക്കും ക്ലാസ് നടക്കാറുള്ളത്. പരമാവധി ആളുകൾക്ക് നോമ്പെടുക്കാൻ പറ്റുന്ന ഒരു നോമ്പിലൂടെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് സമയത്ത് ഓർപ്പിക്കണം. നിങ്ങൾ വിചാരിച്ചമാരെ ഓർപ്പിക്കുമായിരിക്കും, പക്ഷെ പള്ളിയിൽ പോകാൻ സാധ്യതയില്ലാതെ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് ഞാനങ്ങ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചൊവ്വാഴ്ച നമ്മുടെ നോമ്പ് തുടങ്ങുവാണ്. അത് പ്രത്യേകമായിട്ട് എല്ലാവരും മനസ്സിലിരിക്കട്ടെ. നമുക്ക് വേണ്ടിയും അച്ഛന്മാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം.
സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരം ആയിരമായനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. ഞങ്ങളുടെ കർത്താവേ, നിങ്ങൾ നടത്തിയതായ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളോടും ഞങ്ങളുടെ ബോധങ്ങളോടും ഞങ്ങളുടെ മനസ്സുകളോടും ചിന്തകളോടും ഹൃദയങ്ങളോടും അവിടുത്തെ പരിശുദ്ധ റൂഹായ പ്രവർത്തിപ്പിക്കുമാറാകണമേ. ഞങ്ങൾ കേട്ടതായ വചനവും പരിശുദ്ധ സഭയുടെ നടപടിക്രമങ്ങളൊക്കെയും കർത്താവെ ഞങ്ങൾക്കും ഞങ്ങളുടെ വരുന്ന തലമുറയ്ക്കും അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരുമാറാകണമേ. ദൈവനമ്പുരാനെ, അവിടുത്തെ വചനത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതായ കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാണ്ടക്കോളം ഞങ്ങളെ ഓരോരുത്തരോടും എടുത്ത് ഉപയോഗിക്കുമാറാകണമേ. കർത്താവെ, അമ്മമാരെല്ലാവരും തിരി മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടിയും അതുവഴി ഈ സഭയ്ക്കും സമൂഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ അവരെ സഹായിക്കുമാറാകണമേ. അവരുടെ കണ്ണുനീരിന് കർത്താവെ അവിടുന്ന് 30, 100 മേനിയായ പ്രതിഫലം നൽകുമാറാകണമേ. സഭയെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവിടുന്ന് കെട്ടിപ്പിടുക്കുമാറാകണമേ. നേരിടുന്ന എല്ലാവിധമായ വെല്ലുവിളികളിൽ നിന്നും അവിടുന്ന് കാത്ത് പരിപാലിക്കുമാറാകണമേ. ഈ രാത്രിയെ തിരുവമ്പാക സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിന്റേതും ഏറ്റവും ശാന്തമായ വിശ്രമത്തിന്റേതുമാക്കി തീർക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങളിൽ വിശ്രമിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുമാറാകണമേ. അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുവാനും കിരമുഖണ്ട് സന്തോഷിച്ച് തിരുനാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ദിവസം ആരംഭിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കുമാറാകണം. ഞങ്ങൾ നിനക്കും നിലയക ജാതകന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ബാരക്കുമോ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചവരായ എല്ലാ സഹോദരങ്ങളുടെ മേലും ഇതിനുവേണ്ടി ചെറുതും വലുതുമായ തങ്ങളുടെ പ്രയത്നങ്ങൾ സമർപ്പിച്ച എല്ലാ സഹോദരങ്ങളുടെ മേലും കടന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാണ്ടക്കോണം ആഗ്രഹിച്ചിട്ടും കടന്നു വരാണ്ടക്കോണം സാധിക്കാതെ പോയ എല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകട്ടെ.
Thank you. Thank you, Acha. Thank you, everyone. Good night.